Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്.
അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്കും നമ്മെ നയിക്കുവാൻ കഴിയുന്ന ക്രിസ്തുനാഥന്റെ സാന്നിധ്യ അനുഗ്രഹങ്ങൾ ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾക്കേവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ കാച്ചിക്കുറുക്കിയ സ്നേഹമായ ക്രിസ്തുനാഥൻ ഇന്ന് നമ്മോടരുൾ ചെയ്യുന്നു, സ്വന്തം ജീവൻ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരുവിൻ. എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമത്രേ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ജീവന്റെ അപ്പം അവൻ നമ്മോട് ഭക്ഷിക്കുവാൻ പറയുന്നതിലൂടെ തന്റെ തന്നെ ജീവിതത്തിൽ പങ്കുചേരുവാൻ, അതുമല്ല എങ്കിൽ തന്നിൽ അലിഞ്ഞുചേരുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. വലിയ ഒരു വെല്ലുവിളിയാണ് വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുനാഥൻ ഇന്ന് നമുക്ക് മുൻപിൽ തുറന്നുവെക്കുന്നത്. ഇന്നത്തെ ഒന്നും രണ്ടും വായനകൾ അവയിൽ എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്നു. ഒന്നാം വായന: ആദിമ ക്രൈസ്തവർ ക്രിസ്തുനാഥനെ ദൈവജ്ഞാനത്തിന്റെ ഉറവിടമായി കണ്ടിരുന്ന സത്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിശുദ്ധ കുർബാന അവർക്ക് അറിവിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ വിരുന്നായി മാറി. അവിടെ ക്രിസ്തുനാഥന്റെ വ്യക്തിത്വത്തിലൂടെ അവർ ദൈവിക ജ്ഞാനം പങ്കിട്ടു. ഇന്നത്തെ രണ്ടാം വായനയിൽ പൗലോസ് ലീഹ ജെന്റൈൽ ക്രിസ്ത്യൻസിനെ ഇപ്രകാരം ഉപദേശിക്കുന്നു: നിങ്ങളെപ്പോഴും ദൈവത്തോട് കൃതജ്ഞത ഉള്ളവർ ആയിരിക്കുവിൻ. എന്തെന്നാൽ പഴയ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും ആത്മാവാൽ നിറയ്ക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് നൽകിയത് ദൈവമാണ്. ഈ ആത്മീയ ചിന്തകളെല്ലാം തന്നെ നമ്മെ നയിക്കുന്നത് ക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തിലേക്കാണ്. ഈ ദിവ്യമായ കാരുണ്യം അഥവാ ജീവൻ നാം കണ്ടുമുട്ടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ വിശുദ്ധ ബലിയിൽ കേന്ദ്രീകരിക്കാം. ഞാൻ അർപ്പിക്കുന്ന ഈ ബലിയിൽ ജീവനുള്ള അപ്പം പങ്കുവയ്ക്കുന്ന ക്രിസ്തുനാഥനെ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളിൽ പലർക്കും വ്യത്യസ്ത ഉത്തരങ്ങൾ ഉണ്ടായേക്കാം. ഞാനെൻ്റെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വിഷയം മനസ്സിൽ വെച്ച് ധ്യാനിച്ചപ്പോൾ ഒരു ഗാനത്തിൻ്റെ വരികൾ എൻ്റെ മനസ്സിലൂടെ കടന്നുവന്നു. സുഖമാണീ നിലാവ്, എന്ത് സുഖമാണീ കാറ്റ്. ഞാനറിയാതെ എന്നോട് ചോദിച്ചു, പല നിലാവുകളും കാറ്റും കടന്നുപോയി, എന്നിട്ടും എനിക്കൊരു സുഖവും തോന്നിയില്ല. പിന്നെ എവിടെ നിന്ന് കവിക്ക് ഇവയിൽ നിന്നും സുഖം കണ്ടെത്തുവാൻ സാധിച്ചത്? എന്റെ ചിന്തകൾ എത്തി നിന്നത് ഒരു തെരുവിലായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട്, ശിക്ഷകണത്താൽ വലയപ്പെട്ട്, കടന്നുപോകുന്ന ക്രിസ്തുനാഥനെ നോക്കി നിലവിളിക്കുന്ന ഒരു അന്ധയാചകന്റെ ദീനരോദനം: നസ്രായനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശുനാഥൻ ഉടനെ നിൽക്കുന്നു. അവൻ എന്ത് വേണം എന്ന് ചോദിക്കുന്നു. കാഴ്ച ലഭിക്കണം എന്നവൻ യാചിക്കുന്നു. യേശുനാഥൻ അവന് കാഴ്ച നൽകി കടന്നുപോകുന്നു. തത്തുല്യമായ മറ്റൊരു ചിന്ത: യേശുനാഥന്റെ വസ്ത്രത്തിൽ തൊടുന്ന മാത്രയിൽ സൗഖ്യം ലഭിക്കുന്ന രക്തസ്രാവക്കാരി സ്ത്രീ. പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും ബലിയർപ്പണത്തിൽ നാം പങ്കുചേരുന്നുണ്ടെങ്കിലും ജീവന്റെ അപ്പം നൽകുന്ന ക്രിസ്തുനാഥനെ കണ്ടെത്തുവാൻ കഴിയാത്തത് നമ്മുടെ വിശ്വാസരാഗ്രഹ്യം മൂലമാണ്. എനിക്കും നിങ്ങൾക്കും കവിക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചത് ഒരേ ആകാശവും കാറ്റുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിഹൃദയത്താൽ ആകാശത്തിനും കാറ്റിനും സുഖമുണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ചു. അതുപോലെ ജനക്കൂട്ടവും ശിക്ഷഗണവും സൗഖ്യദായകനായ കൃഷ്ണനാഥന്റെ കൂടെ സഞ്ചരിച്ചു. എന്നാൽ തെരുവിലിരുന്ന അന്ധയാചകനും രക്തസ്രാവക്കാരി സ്ത്രീക്കും മാത്രമേ അവനിലും അവന്റെ വസ്ത്രത്തിലും ദിവ്യ ഔഷധമുണ്ടെന്ന് കണ്ടെത്തുവാനും വിശ്വസിക്കുവാനും കഴിഞ്ഞുള്ളൂ. കൽക്കട്ടയിലെ തെരുവിന്റെ അമ്മയായിരുന്ന മദർ തെരേസയുടെ ആശ്രമത്തിൽ ഒരു നിയമമുണ്ടായിരുന്നു. പുതുതായി ആരെങ്കിലും ആശ്രമത്തിൽ ചേരുവാൻ വന്നാൽ തൊട്ടടുത്ത ദിവസം മരണാസന്നരായി കിടക്കുന്ന രോഗികളുടെ അടുത്തേക്ക് പോയി അവരെ ശുശ്രൂഷിക്കണമെന്ന ഒരു നിയമം. ഒരിക്കൽ തീക്ഷ്ണമതിയായ ഒരു പെൺകുട്ടി ആശ്രമത്തിലെത്തി. മദർ തൊട്ടടുത്ത ദിവസം ആ കുട്ടിയെ വിളിച്ച് ഇപ്രകാരം ഉപദേശിച്ചു: ദിവ്യബലി മദ്യത്തിൽ പുരോഹിതർ എത്ര പരിപാവനമായിട്ടാണ് വിശുദ്ധ കുർബാന, അതായത് തിരുവോസ്തി, കരങ്ങളിലെടുത്ത് വാഴ്ത്തുന്നത്. അതുപോലെ ആയിരിക്കണം അവിടെയായിരിക്കുന്ന രോഗികളെ തൊടുകയും ശുശ്രൂഷിക്കുകയും അവരിൽ വസിക്കുന്ന മുറിവേറ്റ കൃഷ്ണനാഥനെ ദർശിക്കുകയും ചെയ്യേണ്ടത്. നിശബ്ദ സമ്മതത്തോടെ പെൺകുട്ടി കടന്നുപോയി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടി മദറിന്റെ അടുക്കലെത്തി പറഞ്ഞു: മദർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 മണിക്കൂറായി ഞാൻ കൃഷ്ണനാഥനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മദർ ആകാംക്ഷയോടെ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. മദർ പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ എത്തിയപ്പോൾ ഓടയിൽ വീണ ഒരു മനുഷ്യനെ അപ്പോൾ അവിടെ കൊണ്ടുവന്നു. ചെളിപുരണ്ട ദുർഗന്ധം വമിക്കുന്ന ആ മനുഷ്യ ശരീരം ഞാൻ വൃത്തിയാക്കുവാൻ തുടങ്ങി. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി 7-8 മുറിവുകളുണ്ടായിരുന്നു. അവ വൃത്തിയാക്കി. മുറിവുകൾ വെച്ചുകെട്ടിയപ്പോഴെല്ലാം മദർ പറഞ്ഞതുപോലെ കൃഷ്ണനാഥന് ഞാൻ ശുശ്രൂഷിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും പഴിച്ചിട്ട് കാര്യമില്ല. എന്തെന്നാൽ ഇത്തരം ദിവ്യ അത്ഭുതം നമ്മിലും സാധ്യമാകണമെങ്കിൽ അനുദിനം നാം പങ്കെടുക്കുന്ന ബലിയർപ്പണത്തിൽ നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ജീവന്റെ അപ്പമായ ക്രിസ്തുനാഥന്റെ മഹനീയ സാന്നിധ്യം നാം ദർശിക്കുവാൻ ആഗ്രഹിക്കണം. അതിനായി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, മറിച്ച് കവിയെപ്പോലൊരു ഹൃദയം വേണം. അന്ധയാചകനായ ബർത്തമയോസിനും രക്തസ്രാവക്കാരി സ്ത്രീക്കും ക്രിസ്തുനാഥനിൽ തങ്ങളെ സുഖപ്പെടുത്തുവാൻ സാധിക്കുന്ന ദിവ്യ ഔഷധമുണ്ടെന്ന് കണ്ടെത്തുവാൻ സാധിച്ച ആഴമായ വിശ്വാസബോധ്യം നമുക്കും ഉണ്ടാകണം. എന്തെന്നാൽ വിശുദ്ധ കുർബാന എന്ന കുദാശ ഒരു ഇന്ദ്രജാലമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തനഫലമായി സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണത്. യേശുവിലും യേശുവിനാലും നൽകപ്പെട്ട വെളിപാടാണ് ഈ ജീവന്റെ അപ്പം. ദൈവിക വെളിപാടാണത്, അതേസമയം കുർബാനയുമാണത്. ആകയാൽ ദൈവത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ മറുവശത്ത് ദൈവം നമുക്ക് മുൻപിൽ നീട്ടുന്ന വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, സഹനങ്ങൾ, കുരിശുകൾ, തകർച്ചകൾ, മുറിവുകൾ വേണ്ട എന്ന് നാം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്നോർക്കുക, മുറിക്കപ്പെട്ടവനാണ് കൃഷ്ണനാഥൻ. അവൻ സബദിപുത്രന്മാരോട് ചോദിച്ചു: എന്റെ പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ പാനം ചെയ്യുമോ? അവർ അതേ എന്ന് ഉത്തരം നൽകിയത്. അതേ കൃഷ്ണനാഥൻ ഇന്ന് നമ്മോട് ചോദിക്കുന്നു: നിനക്ക് നിത്യജീവൻ വേണോ? എങ്കിൽ എന്നിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, അപ്പോൾ നീ നിത്യം ജീവിക്കും. ഈ ബലിമന്ദിരത്തിൽ ഉള്ളൊരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം: നാഥ, എനിക്കായി മുറിക്കപ്പെട്ട ആ നിത്യജീവന്റെ അപ്പം പാപിയായ എനിക്കും പകർന്നു നൽകണമേ. അങ്ങനെ ബർത്തമയോസിനെ പോലെയും രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെയും നിന്നിൽ കത്തുന്ന ദിവ്യാഗ്നി കണ്ടെത്തുവാനും ആ ദിവ്യാഗ്നിയാൽ ഞങ്ങൾ പ്രകാശിതരായി ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി മുറിക്കപ്പെടുവാനും പങ്കുവയ്ക്കപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിത്യനായ ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പാനങ്ങളായി ദേഹരക്തങ്ങളെ ഞങ്ങൾക്കു നൽകിയ കാരുണ്യമേ. അപ്പവും വീഞ്ഞുമായി രൂപാന്തരങ്ങളിൽ കിൽപ്പുമാനേ നീ മറങ്ങിരിപ്പൂ. അന്നപാനങ്ങളായി ദേഹരക്തങ്ങളെ ഞങ്ങൾക്കു നൽകിയ കാരുണ്യമേ.
ആന്റണി ഐസക്സ് ആലപിച്ച ഈ ഗാനം മാത്യു ഉലഗംതറയുടെ കവിതയാണ്. സംഗീതം ജെറി അമൽദേവ്.
കണ്ണിന്ന ദൃശ്യമാ കാൽവരിയാഗമേ, നിന്നിൻ വിരുന്നേ കൃപാജലമേ. കണ്ണിന്ന ദൃശ്യമാ കാൽവരിയാഗമേ, നിന്നിൻ വിരുന്നേ കൃപാജലമേ. നീ ജയിക്കുന്നു, നീ ജയിക്കുന്നു നരസുതദാനമാ ഭോജനമേ. അന്നപാനങ്ങളായി ദേഹരക്തങ്ങളെ ഞങ്ങൾക്കു നൽകിയ കാരുണ്യമേ.
ഈ സുവിശേഷ ചിന്തകൾ പങ്കുവച്ചത് തിരുവനന്തപുരം അതിരൂപതാംഗവും റോമിലെ ഊർബൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയുമായ ഫാദർ റോഡ്രിക്സ് കുട്ടിയാണ്.
ഒന്നിച്ചു ചേരുമ്പോൾ ഞങ്ങൾ നിന്നോർമ്മയിൽ എന്നും ഓർക്കുമീ ദിവ്യഭോജ്യം. ഒന്നിച്ചു ചേരുമ്പോൾ ഞങ്ങൾ നിന്നോർമ്മയിൽ എന്നും ഓർക്കുമീ ദിവ്യഭോജ്യം. പുത്തന്നുടമ്പടി നൽകുന്ന നിന്നുടെ നിത്യസാന്നിധ്യമാ അന്നപാനങ്ങളായി ദേഹരക്തങ്ങളെ ഞങ്ങൾക്കു നൽകിയ കാരുണ്യമേ. അപ്പവും വീഞ്ഞുമായി രൂപാന്തരങ്ങളിൽ ചിൽപ്പുമാനെ നീ മറന്നു.
ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.